2022 ജനുവരി 23 ഞായർ. കേരളകൗമുദിയുടെ വാരാന്ത്യ കൗമുദി. ചന്നം പിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. ജനുവരിയുടെ സ്നേഹസ്പർശം. കഴിഞ്ഞ വർഷം ജനുവരി 24 എന്റെ ഈ ഓർമ്മക്കുറിപ്പുകൾ ചന്നം ഭിന്നമായി നിങ്ങളിലേക്ക് പെയ്തു തുടങ്ങിയത്. മാനസഗുരുവായ പത്മരാജനെ ഓർത്തുകൊണ്ടായിരുന്നു മഞ്ഞിൽ മറഞ്ഞ മായാമയൻ എന്ന ആ ആദ്യ കുറിപ്പ്. കുറേ വർഷങ്ങളായി ജനുവരി പിറക്കുമ്പോൾ തന്നെ മനസ്സിലാകെ മഞ്ഞും തണുപ്പും വന്നു നിറയും. വിറകൊള്ളുന്ന പച്ചിലകളുമായി വാത്സല്യ ചിരിതൂകി പത്മരാജൻ എന്ന ഒറ്റമരം ആ താഴ്വാരത്തിൽ നിൽപ്പുണ്ടാവും എന്നുമുള്ള ഓർമ്മയാണെങ്കിലും ജനുവരി 24 അത് പൂർണ്ണാവസ്ഥയിലെത്തും. ആ പ്രിയങ്കരൻ നമ്മയെല്ലാം അനാഥമാക്കി കടന്നുപോയത് 1991 ജനുവരി 24 പുലർച്ചെ തണുപ്പിലാണ്. എല്ലാ തവണത്തെയും പോലെ പത്മരാജൻ സിനിമകൾ കണ്ടും കഥകൾ വായിച്ചും ഈ ജനുവരിയും എന്നിൽ നിന്ന് കടന്നുപോകുന്നു. 2021 എന്റെ വായനയെ ഊഷ്മളമാക്കിയ പുസ്തകങ്ങളിലൊന്ന് പപ്പേടനെക്കുറിച്ച് മകൻ പപ്പൻ എഴുതിയ സ്നേഹപുസ്തകമാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച അനന്തപത്മനാഭന്റെ മകന്റെ കുറിപ്പുകൾ ഒരു ജീവിതരേഖയല്ല, മറിച്ച് നിഷ്കളങ്കമായ ആത്മഭാഷണത്തിന്റെ പരമാർത്ഥ പുസ്തകമാണ്. അച്ഛനെക്കുറിച്ചുള്ള ബാല്യ കൗമാര ഓർമ്മകളിലൂടെ പപ്പൻ പിടിച്ചെടുക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ ചരിത്ര കൗതുകങ്ങളെയാണ്, സ്നേഹ നിറവുകളെയാണ്. ഹൃദയത്തിലെ നിറനിലാവ് പുഞ്ഞിരിയിലും നിറച്ച് പപ്പേട്ടൻ ആ പുസ്തകത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇപ്പോൾ എന്നെയും ഇന്നലെകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. 2. ഇന്നലെയുടെ ഷൂട്ടിംഗ് സെറ്റ്, മെർക്കാറ, 1989 ഡിസംബർ 8. തണുപ്പ്, മഞ്ഞ്. മടുക്കുന്നുണ്ടോ ബാബുവിന്? ചിത്രീകരണം സാഗൂതം കണ്ടുകൊണ്ട് ഒരു മൂലയിൽ ഒതുങ്ങി നിന്ന എന്റെ അരികിലേക്ക് ഇടവേളയിൽ പപ്പേട്ടൻ നടന്നു വന്നു. ഇല്ലെന്ന് ഞാൻ തലയാട്ടി പുഞ്ചിരിച്ചു. സിനിമ കാണാൻ നല്ല രസമാണ്, പക്ഷേ ഷൂട്ടിംഗ് കണ്ടു നിൽക്കുക അത്ര രസമുള്ള കാര്യമല്ല. എനിക്ക് തന്നെ ഭയങ്കരമായി ബോറടിക്കും ചിലപ്പോൾ, പപ്പേട്ടൻ പറഞ്ഞു. ഉച്ചയ്ക്ക് എല്ലാവരും ഊണിനായി ഒത്തുകൂടിയപ്പോൾ പപ്പേട്ടൻ ശ്രീവിദ്യയ്ക്കും ജയറാമനും ശോഭനയ്ക്കും എന്നെ സ്വന്തം ആളെന്ന നിലയിൽ പരിചയപ്പെടുത്തി. മലയാളത്തിലെ ഏറ്റവും പുതിയ തലമുറ കഥാകാരനാണിത്. കഴിഞ്ഞ മാസവും ഇയാളുടെ നല്ലൊരു കഥ മാതൃഭൂമിയിൽ വന്നിരുന്നു, മറന്നുപോയത് എന്ന പേരിൽ. ഞാൻ അന്തം വിട്ടിരുന്നു. ഏറ്റവും ഒടുവിലായി നവംബറിൽ ഞാൻ എഴുതിയ ആ കഥയുടെ പേരടക്കം പപ്പേട്ടൻ ഓർത്തു പറഞ്ഞിരിക്കുന്നു. എന്റെ മുഖത്തെ അന്താളിപ്പ് വായിച്ചറിഞ്ഞ അദ്ദേഹം വിശദീകരിച്ചു. വാസന്തിയുടെ പുനർജന്മം എന്ന കഥയുടെ വിഷയം മറവിയാണല്ലോ, അതാണ് ഈ സിനിമ. ഇന്നലെ എന്ന പേരിട്ട് സ്ക്രിപ്റ്റ് എഴുതിക്കഴിഞ്ഞ ശേഷമാണ് അവിചാരിതമായി മാതൃഭൂമിയിൽ മറന്നുപോയത് എന്ന ആ കഥ കണ്ടത്. വിഷയം മറവിയായതിനാൽ ഒറ്റയിരിപ്പിൽ തന്നെ വായിച്ചു. ഇന്നലെയുടെ ഗാനരചയിതാവ് കൂടിയായ കൈതപ്രം ദാമോദരേട്ടന്റെ കൂടെയായിരുന്നു പത്മരാജനെ പരിചയപ്പെടാനുള്ള എന്റെ ആ ആദ്യ വരവ്. വൈകിട്ട് തന്നെ ദാമോദരേട്ടൻ മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. കോഴിക്കോട് സിബിയുടെ പടം നടക്കുന്നു, ഉടനെ അവിടെ എത്തണം. ബാബു നാളെയോ മറ്റന്നാളോ മടങ്ങിയാൽ മതി, എന്റെ റൂം ഉപയോഗിച്ചോളൂ. അങ്ങനെ ഞാൻ മർക്കാറയിൽ തുടർന്നു. പിറ്റേന്ന് പപ്പേട്ടൻ ഏതാനും സ്ക്രിപ്റ്റ് പേജുകൾ എനിക്ക് വായിക്കാൻ തന്നു. തിരുത്തലുള്ള ചില പേജുകൾ നന്നായി പകർത്തിയെഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ ആവേശപൂർവ്വം ഞാനത് ഏറ്റെടുത്തു. സീൻ ചർച്ചകളിൽ പപ്പേട്ടനും വേണുവും അസോസിയേറ്റ് ഡയറക്ടർ ജോഷി മാത്യുവും ഒക്കെ ഒത്തുചേരുമ്പോൾ സജീവ സാക്ഷിയായി കൂടെ നിന്നു. അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ബ്ലസ്സിയും വേണുഗോപനും പൂജപ്പുര രാധാകൃഷ്ണനും സ്റ്റിൽ ഫോട്ടോഗ്രാഫറും നടനുമായ എൻ ബാലകൃഷ്ണനുമൊക്കെ എന്നെ സഗൗരവം പരിഗണിച്ചു. ഞാൻ ഉല്ലാസവാനായി. മകരമഞ്ഞു വീണ് മെർക്കാറ കുളിരണിഞ്ഞുകൊണ്ടിരുന്നു. പപ്പേട്ടൻ ഹൃദയപക്ഷത്തുള്ള എന്റെ ജ്യേഷ്ഠ സഹോദരനായി മാറിക്കഴിഞ്ഞ നാളുകൾ. ഇടയ്ക്ക് നാട്ടിലേക്ക് മടങ്ങിയ ഞാൻ ബാങ്കിൽ നിന്ന് നീണ്ട ലീവെടുത്ത് വീണ്ടും മെർക്കാറയിലെത്തി ആ ഷെഡ്യൂൾ തീരുവോളം അവിടെ തുടർന്നു. 3. അക്കാലത്ത് തിരുവനന്തപുരം ദൂരദർശനിൽ മധ്യവേനൽ എന്ന എന്റെ കഥ ടെലിഫിലിമാകുന്ന ജോലികൾ നടത്തുന്നുണ്ടായിരുന്നു. അഹമ്മദ് മുസ്ലിമിനോടൊപ്പം ഞാനും സ്ക്രിപ്റ്റിൽ പങ്കാളിയായിരുന്നു. അതിന്റെ ആവശ്യാർത്ഥം തലസ്ഥാനത്തെത്തിയപ്പോൾ ഞാൻ താമസിച്ചിരുന്ന മാഞ്ഞാലിക്കുളത്തെ ഹോട്ടലിൽ ഒരു വൈകുന്നേരം പപ്പേട്ടൻ തന്റെ പ്രീമിയർ പത്മിനി കാർ ഓടിച്ചു വന്നു. നമുക്ക് കഴക്കൂട്ടം വരെയൊന്ന് പോകാം. കഴക്കൂട്ടത്തെ സിമി ഹോസ്പിറ്റലിൽ ഇന്നലെയുടെ നിർമ്മാതാവ് അഷ്റഫ് സുഖമില്ലാതെ കിടക്കുന്നു. ചെറിയ ഫുഡ് പോയ്സനോ മറ്റോ ആണ്. എന്നാലും രാത്രി വൈകും വരെ പപ്പേട്ടൻ അഷ്റഫിക്കയുടെ അരികിൽ സമാശ്വാസ വാക്കുകൾ പറഞ്ഞും ഇളനീർ ചെത്തി ഒഴിച്ചുകൊടുത്തുമിരുന്നു. ഞാനും ആർട്ട് ഡയറക്ടർ കവലിയൂർ മഹേന്ദ്രനും വരാന്തയിൽ കാത്തിരുന്ന് മടുത്തു. മഹേന്ദ്രൻ പറഞ്ഞു, ഇതാ ഇങ്ങനെയാണ് പത്മരാജൻ സാർ, സിനിമയിൽ ഇപ്പോൾ ഇത്തരം കരുതലുകളൊന്നും കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് സിനിമ കഴിഞ്ഞാൽ ഡയറക്ടർമാർക്ക് പഴയ പ്രൊഡ്യൂസറെ കണ്ടാൽ തിരിച്ചറിയുക പോലുമില്ല. മടക്കയാത്രയിൽ കാറിലിരുന്ന് പപ്പേട്ടൻ എന്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ടെലിവിഷനിലും സിനിമയിലും കൂടുതൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചു, അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുക. ചാടിക്കാരി എന്നെ പോലെ ജോലിയൊന്നും കളഞ്ഞേക്കരുത്. ഇവിടെ എത്തിയ എനിക്കും കുറച്ചൊക്കെ സപ്പോർട്ട് തരാൻ പറ്റും. രാത്രിയുടെ കയറ്റിറക്കങ്ങളിലൂടെ പപ്പേട്ടന്റെ പ്രീമിയർ പത്മിനി എന്നേഹം വഹിച്ച് സാവകാശം നീങ്ങി. 4. ആ പത്മിനി ഇപ്പോഴും പൂജപ്പുരിയിൽ പപ്പേട്ടന്റെ വീട്ടുമുറ്റത്ത് അതേപടിയുണ്ട്. അനന്തപത്മനാഭന്റെയും മാധവിക്കുട്ടിയുടെയും മറ്റും കാറുകൾ അരികിലുണ്ടെങ്കിലും ഒട്ടും പ്രൗഢി കുറയാതെ അവിടെ ചെല്ലുമ്പോഴൊക്കെ KBV 1128 എന്ന തൊടുകുറിയിട്ട പ്രീമിയർ പത്മിനിയെ ഞാൻ കാണും, ഒന്ന് തൊട്ടു വണങ്ങും. പപ്പേട്ടൻ കടന്നുപോയ സമയത്ത് പപ്പനും മാധവുമൊക്കെ കുട്ടികളായിരുന്നു. പക്ഷേ ആ ഓർമ്മയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് അവർ വളർന്ന് ഇപ്പോൾ ഗൃഹനാഥരായി. എങ്കിലും ഈ വീട്ടിലെ വലിയ വീട്ടമ്മ രാധാലക്ഷ്മി ചേച്ചിയാണ്. പത്മരാജൻ ട്രസ്റ്റിന്റെയും പൂജപ്പുര മഹിളാമന്ദിരത്തിന്റെയും ഒക്കെ പ്രവർത്തനങ്ങളിൽ ചേച്ചി സജീവമായുണ്ട്. പപ്പേട്ടനെക്കുറിച്ച് രാധാചേച്ചി എഴുതിയ പത്മരാജൻ എന്റെ ഗന്ധർവനടക്കമുള്ള എല്ലാ ഓർമ്മ പുസ്തകങ്ങളും എന്റെ ശേഖരത്തിൽ മുൻനിരയിലുണ്ട്, ഇടയ്ക്കെടുത്ത് പകുത്തു വായിക്കാൻ പാകത്തിൽ. കഴിഞ്ഞ ദിവസം ഇന്നലെയുടെ സഹസംവിധായകരിലൊരാളായിരുന്ന വേണുഗോപന്റെ ഫോൺ അപ്രതീക്ഷിതമായി എന്നെ തേടിയെത്തി. സതീഷേ, പുതിയൊരു സിനിമയ്ക്കായി കഥ വല്ലതുമുണ്ടോ? നമുക്കൊന്നിരുന്നാലോ? എനിക്ക് വിസ്മയമായി. ഈ ജനുവരി തണുപ്പിൽ എവിടെയോ മറഞ്ഞിരുന്ന് പപ്പേട്ടൻ വിളിപ്പിച്ചതാവുമോ എന്നെ വേണുവിനെ കൊണ്ട്?